പ്രൈസ് ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദ ഗേറ്റ് മിനിസ്ട്രീസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം ചിന്തിക്കുന്നത് വേറൊരു യേശു, വേറൊരാത്മാവ്, വേറൊരു സുവിശേഷം എന്ന വിഷയമാണ്. എന്താണ് ഈ വിഷയത്തിന്റെ പ്രത്യേകത? ഇന്ന് ക്രിസ്ത്യൻത്വത്തിന് ഒരു സിംഹഭാഗത്തിനും ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ എന്താണെന്ന് വാസ്തവമായിട്ട് അറിയാതെ സ്വർഗരാജ്യം എന്നൊരു യഹൂദീയ പദ്ധതിയിൽ, അതായത് അബ്രഹാം മുതൽ ദൈവം കൊടുത്ത വാഗ്ദത്ത പ്രോഗ്രാമായിരുന്ന കിങ്ഡം ഓഫ് ഹെവൻ എന്ന പദ്ധതിയെ തെറ്റിദ്ധരിച്ച് അതിൻ പ്രകാരം ജീവിക്കാൻ ഉപദേശിക്കുകയും അതിൻപ്രകാരം ദൈവത്തെ ആരാധിച്ചു പോരുകയും ചെയ്യുന്നു. ഇന്ന് എന്നെ പോലെ, അതായത് ദ ഗേറ്റ് മിനിസ്ട്രീസിനെ പോലെ, ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന സത്യസഭയുടെ ഉപദേശം, സുവിശേഷം ഇന്നതാണെന്ന് പറഞ്ഞാൽ അവർക്കെതിരെ ഉപയോഗിക്കുന്ന ഒരു വജ്രായുധമാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം, അതായത് വേറൊരു യേശു, വേറൊരാത്മാവ്, വേറൊരു സുവിശേഷം. എന്താണ് ഈ വിഷയത്തിന്റെ നിജസ്ഥിതി? തിരുവചനം നമ്മെ എന്ത് പഠിപ്പിക്കുന്നു? എന്നെ ശാന്തമായി ശ്രദ്ധിക്കുവാൻ ഞാൻ വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. നാം ഒരു കാര്യം അടിസ്ഥാനപരമായി മനസ്സിലാക്കണം. ദൈവം അബ്രഹാമിലൂടെ ആരംഭിച്ച ഒരു വീണ്ടെടുപ്പിൻ പദ്ധതിയുണ്ട്. അതാണ് സ്വർഗരാജ്യം. എന്നാൽ അത് അതിന്റെ പൂർണ്ണതയിലെത്തുവാൻ കഴിഞ്ഞില്ല. ഞാൻ എൻ്റെ പല എപ്പിസോഡുകളിലും ഇത് വിശദീകരിച്ചിട്ടുള്ളത് കാരണം ഞാൻ അത് വീണ്ടും അതിന്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. അത് കാരണം 99.5% യഹൂദനും ഇന്ന് ആ പദ്ധതിയിൽ പ്രകാരം ഇല്ല. എന്നാൽ മഹോപദ്രവകാലത്തിലൂടെ, കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയിലൂടെ, ദൈവം 1000 വാഴ്ചയിലൂടെ അവരുടെ നിത്യ പ്രോഗ്രാമായിരുന്ന പുത്തനാം എരുസലേം എന്ന നിത്യതയിലേക്ക് അവർ കടക്കും. ഇത് ദൈവം അബ്രഹാം മുതലേ അവർക്ക് വാഗ്ദത്തം കൊടുത്തിരുന്ന ദൈവരാജ്യം അല്ലെങ്കിൽ കിങ്ഡം ഓഫ് ഹെവൻ എന്ന പ്രോഗ്രാമാണ്. എന്നാൽ ലോകസ്ഥാപനം മുതലേ സ്വർഗത്തിൽ രഹസ്യമായി വെച്ചിരുന്നതും ആദാമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ ദൈവം നിർണയിച്ചിരുന്നതുമായ വേറൊരു വീണ്ടെടുപ്പിൻ പദ്ധതിയുണ്ട്. അതാണ് സഭ അല്ലെങ്കിൽ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ ശരീരം ആകുന്ന സഭ. ഇതിന് അബ്രഹാമുമായിട്ടോ, മോശയുമായിട്ടോ, പ്രവാചകന്മാരുമായിട്ടോ, ജോൺ ദ ബാപ്റ്റിസ്റ്റുമായിട്ടോ, പന്തിരുവരുമായിട്ടോ ഒരു കണക്ഷനും ഇല്ലാത്ത ഒരു പദ്ധതിയാണ്. കാര്യം ഇത് സ്വർഗത്തിലെന്നേക്കും രഹസ്യമായിരുന്ന, മർമ്മമായിരുന്ന ഒരു പദ്ധതിയാണ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ശരീരം ആകുന്ന സഭ. എന്നാൽ ഇത് ആരംഭിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശു മരണത്തിലൂടെ തന്റെ ചങ്കിലെ ചോരയാൽ നമ്മെയും സ്വർഗസ്ഥലങ്ങളെയും വീണ്ടെടുത്തുകൊണ്ട് സ്വർഗത്തിൽ നമ്മെ വാഴുവാൻ ദൈവം ഒരുക്കിയ ഒരു പദ്ധതിയാണ് ഈ സഭ അല്ലെങ്കിൽ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ഇത് ഒരു റിഡംപ്റ്റീവ് പ്രോഗ്രാമാണ്, ഒരു വീണ്ടെടുപ്പ് പദ്ധതിയാണ്. ഈ രണ്ട് പ്രോഗ്രാമുകളും രണ്ട് വീണ്ടെടുപ്പിൻ പദ്ധതികളാണ്. ഈ റിഡംപ്ഷൻ നടക്കുന്നത് കർത്താവിന്റെ ക്രൂശിലാണ്. അതായത് നമ്മെയും സ്വർഗസ്ഥലങ്ങളെയും ഒക്കെ വീണ്ടെടുത്ത് കർത്താവിന്റെ ക്രൂശു മരണത്തിലൂടെയാണ്. പക്ഷെങ്കിൽ ക്രൂശിലൂടെയാണ് കർത്താവ് ഈ സ്വർഗത്തെയും സ്വർഗസ്ഥലങ്ങളെയും നമ്മയും ഒക്കെ വീണ്ടെടുക്കുന്നതെങ്കിലും ആ പദ്ധതി ക്രൂശു മരണത്തിലൂടെ ഇമ്മീഡിയറ്റായിട്ട് അന്നേരം തന്നെ അത് വെളിപ്പെടുത്തിയിരുന്നില്ല. ഈ പദ്ധതി ഇതിനു മുമ്പും ആർക്കും വെളിപ്പെട്ടിരുന്നില്ല. ഇത് വളരെ രഹസ്യമായി, സ്വർഗത്തിൽ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ഒരു പദ്ധതിയാണ്, ദൈവത്തിന്റെ ഒരു പ്രോഗ്രാമാണ്, ദൈവത്തിന്റെ ഒരു അനാദി നിർണയമാണ്. എനിക്കത് എങ്ങനെ പറയാൻ കഴിയും? തിരുവചനം നമ്മെ അത് പഠിപ്പിക്കുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1 2 അതിന്റെ 7-8 വാക്യങ്ങൾ പല ആവർത്തി ഞാൻ സംസാരിച്ചിട്ടുള്ള വിഷയമാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1 അതിന്റെ 7-8 വാക്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നമുക്കത് പറഞ്ഞു തരികയാണ്. അതായത് ദൈവം ലോക സൃഷ്ടിക്ക് മുൻപേ, ഉലകം സൃഷ്ടിക്കുന്നതിന് മുമ്പേ ദൈവം നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനം അത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. ഇതൊരു സ്വർഗീയ രഹസ്യമായിരുന്നു, സ്വർഗീയ മർമ്മമായിരുന്നു. അത് പൗലോസ് പറയുകയാണ്. അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരാരും അറിഞ്ഞിരുന്നില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. ഇത് മനസ്സിലാക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് കർത്താവ് എന്നും സ്വർഗത്തിൽ മർമ്മമായി രഹസ്യമായി വെച്ചിരുന്ന ഒരു പ്രോഗ്രാമാണ്. ഇത് ആർക്കും ഇതിനു മുമ്പ് വെളിപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ഈ പദ്ധതി ആർക്കും അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു അറിവില്ല. ഇത് വെളിപ്പെടുത്തുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 9 അപ്പോസ്തലനായ പൗലോസിനെ കർത്താവ് വേലയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്തതിന് ശേഷം കൃപായുഗം അല്ലെന്നുണ്ടെങ്കിൽ ദ ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസ് എന്നൊരു ടൈം പീരീഡ് ആരംഭിക്കുകയാണ്. ഇത് ആരംഭിച്ചു കഴിഞ്ഞപ്പോഴാണ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന പ്രോഗ്രാം ദൈവം ആരംഭിക്കുന്നത്. ഇത് എന്നേക്കും സ്വർഗത്തിൽ രഹസ്യമായിരുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നത് കാരണം ഇത് മനുഷ്യർക്കോ മനുഷ്യരിൽ നിന്ന് തെരഞ്ഞെടുത്തവർക്കോ സ്വർഗത്തിലെ ദൂതന്മാർക്കോ ആർക്കും തന്നെ ഇത് വെളിപ്പെട്ടിരുന്നില്ല. സാത്താനി ദൂതന്മാർക്ക് ഇതൊട്ടും വെളിപ്പെട്ടിരുന്നില്ല. ഈ പ്രോഗ്രാം, ഈ പദ്ധതി അവർക്ക് മനസ്സിലാകുന്നത് കർത്താവ് അപ്പോസ്തലനായ പൗലോസിനെ തിരഞ്ഞെടുത്ത് കൃപായുഗം ആരംഭിച്ച് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ എന്ന പദ്ധതി ആരംഭിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് സാത്താന്റെ ദൂതന്മാർക്ക് തന്നെ ഇത് മനസ്സിലാകുന്നത്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 10-11 വാക്യങ്ങൾ അതിലിങ്ങനെ പറയുകയാണ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 10-11 വാക്യങ്ങൾ അവിടെ പറയുകയാണ്, അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം. അതായത് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ ലേഖനം എഴുതുമ്പോൾ AD 52 കൊരിന്ത്യ ലേഖനം എഴുതുമ്പോൾ പൗലോസ് എഴുതുകയാണ്, അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും. ഇതെല്ലാം സാത്താന്യ ദൂതന്മാരാണ്, പവേഴ്സ് ആൻഡ് പ്രിൻസിപ്പാലിറ്റീസ്. വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിയായി വരുന്നു. അവർക്ക് ഇപ്പോൾ സഭ മുഖാന്തരം അത് അറിയായി വരുന്നു. ദ പവേഴ്സ് ആൻഡ് പ്രിൻസിപ്പാലിറ്റീസ് ഓഫ് ഹെവൻലി പ്ലേസസ് കം ടു നോ ബൈ ദ ചർച്ച് ദ മാനിഫോൾഡ് വിസ്ഡം ഓഫ് ഗോഡ് അക്കോർഡിംഗ് ടു ദ എറ്റേണൽ പർപ്പസ്. മനസ്സിലാകുന്നുണ്ടോ? അവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയം, അതായത് ഉലക സ്ഥാപനത്തിന് മുമ്പേ, കാലം സൃഷ്ടിക്കുന്നതിന് മുമ്പേ ദൈവം നിർണയിച്ച ഒരു നിർണയമാണ്. അത് സഭ മുഖാന്തരം, അതായത് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന സഭ മുഖാന്തരം ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ഈ ബഹുവിധമായ ജ്ഞാനം അവർക്ക് അറിയായി വരുന്നു. ഇതിനു മുമ്പ് ഒരു കുഞ്ഞുങ്ങൾക്കും ഈ വിഷയം അറിവില്ലായിരുന്നു, ഒരുത്തർക്കും ഇത് വെളിപ്പെടുത്തിയിരുന്നില്ല. ഇത് സ്വർഗീയ മർമ്മമായിരുന്ന ഒരു പ്രോഗ്രാമാണ് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ, അല്ലെങ്കിൽ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. ഇന്ന് ക്രിസ്ത്യന്റത്തിന് ഇത് മനസ്സിലായിട്ടില്ല. ഇന്ന് ക്രിസ്ത്യന്റത്തിന് ഇത് മനസ്സിലായാൽ നാം ഇന്ന് രക്ഷപ്പെടുകയാണ്. സാത്താൻ ഇത് വലിയ തന്ത്രമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അവന്റെ വലിയ തന്ത്രമാണിത്. കാരണം ഈ സുവിശേഷമാണ് അവനെ എന്നേക്കുമായിട്ട് നിത്യ കോപാഗ്നിയിൽ തള്ളിക്കളയുന്നത്. അതുകൊണ്ട് തന്നെ ഹി ഹെയ്റ്റ്സ് ദിസ് ചർച്ച്, അതുകൊണ്ട് തന്നെ ഹി ഹെയ്റ്റ്സ് ദിസ് ഗോസ്പൽ. അവൻ ഇതിനെതിരായിട്ട് പോരാടിക്കൊണ്ടേ ഇരിക്കും. അവന്റെ തലയെ തകർത്തത് ഈ സുവിശേഷത്തിലാണ്. അവനെ പരസ്യ കാഴ്ചയാക്കിയത്, അവന്റെ മേൽ ജയോത്സവം കൊണ്ടാടിയത് ആ ക്രൂശിലാ. ആ സുവിശേഷത്തിലാണ് നാം രക്ഷിക്കപ്പെടുന്നത്. ഈ സഭയുടെ സുവിശേഷം എന്ന് പറയുന്നത് കർത്താവിന്റെ ക്രൂശിലൂടെ ഒഴുകിയ ആ രക്തമാണ്. അതുകൊണ്ട് തന്നെ സാത്താൻ ഇതിനെതിരായിട്ട് പോരാടിക്കൊണ്ടേയിരിക്കും. പക്ഷെങ്കിൽ അവൻ തന്ത്രപരമായിട്ടാണ് പോരാടുന്നത്. അവൻ ഈ സത്യസുവിശേഷം പ്രസംഗിക്കുന്നവരിൽ നിന്ന്, ഈ സുവിശേഷത്തിൽ നിന്ന് നമ്മെ അകറ്റും, നമ്മെ പാരമ്പര്യത്തിലും പഴങ്കഥകളിലും ഒക്കെ ഉറപ്പിച്ചു നിർത്തും. ആ തന്ത്രമാണ് ഇന്ന് സാത്താൻ പയറ്റി വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 10-18 വളരെ വിശദമായിട്ട് ഈ വിഷയം വിവരിച്ച് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ആ ശക്തി പകരുവാനായിട്ട് നാം എന്ത് ചെയ്യണമെന്ന് നമ്മെ വളരെ വ്യക്തമായിട്ട് ഈ ലേഖനത്തിൽ കൂടി നമ്മളെ പഠിപ്പിച്ചിരിക്കുക. എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 10-18 വാക്യങ്ങൾ അത് വായിക്കേണ്ടതാകുന്നതുകൊണ്ട് ഞാനത് വായിച്ച് കേൾപ്പിക്കാം. എന്നെ ശ്രദ്ധിച്ച് കേട്ടാലും, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. ഇതെന്തിനാ എഴുതിയിരിക്കുന്നത് അറിയാമോ? സാത്താന്റെ പോരാട്ടം ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയ്ക്ക് നേരെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പ്രത്യേകിച്ച് ഇത് പ്രസംഗിക്കുന്നവർക്ക്, ദൈവദാസന്മാർക്ക് എതിരായിട്ട് വളരെ ശക്തമായിട്ട് അവൻ പോരാടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ. മനസ്സിലായോ? സാത്താന് പവറൊന്നുമില്ല, അവനെ വെട്ടിക്കളഞ്ഞിരിക്കുകയാണ്, അവനെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്നൊക്കെ വിചാരിക്കല്ലേ. തീർച്ചയായിട്ടും ദൈവകൃപയിൽ നാം നിന്ന് കഴിഞ്ഞാൽ അവന് നമ്മുടെ നേരെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. പക്ഷെങ്കിൽ അത് നമ്മൾ പ്രാപിക്കണം. അതിനൂടെ പറയുകയാണ്, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, ഈ ലോകത്തിലുള്ള മനുഷ്യരോടല്ല നമ്മുടെ പ്രശ്നം. അവരിൽ കൂടെ ആയിരിക്കാം ഒരു പക്ഷേ പ്രോബ്ലങ്ങൾ കൊണ്ടുവരുന്നത്. പക്ഷെ പ്രശ്നം മുഴുവനും വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ മനസ്സിലാകുന്നുണ്ടോ? ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് മുഴുവനും സാത്താന്യ ദൂതന്മാരാ. കാര്യം അവന്റെ തലയെ തകർത്തത്, അവനെ പരസ്യ കാഴ്ചയാക്കിയത്, അവനെ എന്നേക്കുമായിട്ട് നിത്യ കോപാഗ്നിയിൽ തള്ളിക്കളയുന്ന സുവിശേഷത്തിലാണ് ഞാനും നിങ്ങളും വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ ഭയങ്കര ശക്തമായിട്ട് നമുക്കെതിരായിട്ട് പോരാടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർത്ത് നിൽപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവീൻ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം നിങ്ങളുടെ കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കവണ്ണം വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പീൻ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനമെന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവീൻ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ദൈവസഭയെ ഉത്സാഹിപ്പിക്കുക, ദൈവജനത്തോട് പറയുക, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവീൻ. മനസ്സിലാക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സാത്താന്റെ പോരാട്ടം നമുക്ക് നേരെ എക്കാലത്തും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് നമ്മൾ വാസ്തവമായിട്ട് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വിഷയത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. അതിന്റെ സ്റ്റേജ് സെറ്റായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ വിഷയം വേറൊരു യേശു, വേറൊരാത്മാവ്, വേറൊരു സുവിശേഷം എന്നുള്ളതാണ്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം അതിന്റെ 11 അധ്യായം അതിന്റെ 3-4 വാക്യങ്ങളാണ് നാം ഈ വായിക്കുന്ന ഇന്നത്തെ നമ്മുടെ വിഷയത്തിന് ആധാരമായിരിക്കുന്ന വേദവാക്യം. ഇന്ന് യാതൊരു ഹിഡൻ അജണ്ടയും ഇല്ലാതെ സത്യസുവിശേഷം ലോകത്തെ അറിയിക്കണം എന്നാഗ്രഹത്തോടുകൂടി സത്യസുവിശേഷം പ്രസംഗിക്കുന്ന ദ ഗേറ്റ് മിനിസ്ട്രീസിനെ പോലുള്ളവർക്കെതിരായിട്ട് ആത്മീകർ എന്നഭിമാനിക്കുന്ന അനേകര് ഘോരഘോരം പ്രസംഗിക്കുന്ന വിഷയമാണ് വേറൊരു യേശു, വേറൊരാത്മാവ്, വേറൊരു സുവിശേഷം. ഇങ്ങനെ സത്യസുവിശേഷത്തിനെതിരായി പ്രസംഗിക്കുന്നവർക്ക് ദൈവകോപം അവരുടെ മേൽ വരാതിരിക്കട്ടെ എന്ന് ഞാൻ വാസ്തവമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കോടിക്കണക്കിന് ക്രിസ്ത്യാനികൾക്ക് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ എന്താണെന്നോ അതിന്റെ വിളിയും തിരഞ്ഞെടുപ്പും പ്രത്യാശയും എന്താണെന്നോ അറിയാൻ മേലാതെ പാരമ്പര്യത്തിൽ മുങ്ങി കുടുങ്ങി കിടക്കുന്നു. ഭൂരിപക്ഷത്തിന്റെ ബലത്തിൽ ഒരു വലിയ ഓർഗനൈസേഷൻ പോലെ കാര്യങ്ങൾ ഓടിച്ചു പോകുന്നു. സ്നേഹിത, ഭൂമി പരന്നതാണെന്ന് 100-ൽ 99 പേര് പറഞ്ഞാലും ഒരുവൻ അത് ഉരുണ്ടതാണെന്ന് പറഞ്ഞാൽ അതാണ് സത്യമെന്ന് വരും. കാര്യം അതാണ് ഫാക്ട്, അതാണ് ട്രൂത്ത്. സത്യത്തെ ഭൂരിപക്ഷം വെച്ച് മറയ്ക്കാനോ ജയിക്കാനോ നമുക്ക് കഴിയത്തില്ല. നോഹയുടെ കാലത്തെ പ്രളയത്തെ കുറിച്ച് ഒരു സർവേ എടുത്തിരുന്നെങ്കിൽ 99:1 എന്ന ക്രമത്തിൽ സർവേ റിസൾട്ട് വന്നേനെ, 99:1 എന്ന ക്രമത്തിലായിരുന്നേനെ അതിന്റെ റിസൾട്ട്. There will be no such thing called flood. എന്ന് പറയുന്നവർ 99% ആയിരുന്നേനെ. വെള്ളപ്പൊക്കം ഉണ്ടാകത്തില്ല, അങ്ങനൊരു സംഗതി ഉണ്ടാകില്ല എന്ന് പറയുന്നവർ. ഒരു സൈഡിൽ ഭൂരിപക്ഷം, മറ്റേ സൈഡിൽ 8 പേര്. ഏതായിരുന്നു സത്യം? അവരെല്ലാവരും, അതായത് പ്രായമുള്ളവര്, സ്ത്രീകള്, കുട്ടികള്, ഇവരൊക്കെ വെള്ളം കുടിച്ച് ചത്തു പൊങ്ങുകയാണ്. ദൈവത്തിന്റെ മുമ്പിൽ അവർ വെള്ളം കുടിച്ച് ചത്തു പൊങ്ങിക്കൊണ്ടിരിക്കുക, ലക്ഷക്കണക്കിന്, ആയിരക്കണക്കിന്. ദൈവം അവരോട് പറഞ്ഞു, നിങ്ങൾ മജോറിറ്റി ആയിരുന്നല്ലോ, അതുകൊണ്ട് ഈ ബോട്ടിൽ കയറിക്കൊള്ളാൻ. നോ വേ മൈ ബ്രദർ, മജോറിറ്റി വിൽ ഗെറ്റ് യു നത്തിങ്. അഖിലാണ്ടത്തെ മുഴുവനും ഒരു വാക്കുകൊണ്ട് ഉളവാക്കിയവന് താങ്കളുടെ മജോറിറ്റി ഒരു വിഷയമല്ല. സത്യത്തെ തിരിച്ചറിയുവാൻ ഇപ്പോഴെങ്കിലും താങ്കളുടെ കണ്ണുകൾ തുറക്കുവാൻ ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് അനേകർക്ക് സത്യസുവിശേഷം എന്താണെന്നോ മരണശേഷം എന്ത് സംഭവിക്കുന്നെന്നോ കർത്താവിന്റെ വരവിന്റെ പ്രത്യേകത എന്താണെന്നോ നിത്യത എന്താണെന്നോ ഒക്കെയുള്ള ബേസിക് കാര്യങ്ങൾ പോലും പറഞ്ഞു കൊടുത്തിട്ടില്ല. 2000 ക്രിസ്ത്യാനികളെന്നും തോമസ് ലീഹായുടെ പാരമ്പര്യമെന്നും അഭിമാനിക്കുന്നവരാണ്. കുർബാനയും കുമ്മിയടിയും കൂട്ടായ്മയും ഒക്കെ ആയിട്ട് അടിവെച്ച് അങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കൊറോണ വന്ന് ചത്തുപോയാൽ എന്താണ് സ്ഥിതി എന്ന് ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല, അതാരും പറഞ്ഞു കൊടുക്കുന്നതുമില്ല. എന്റെ വിഷയത്തിലേക്ക് ഞാൻ വരികയാണ്. വേറൊരു യേശു, വേറൊരാത്മാവ്, വേറൊരു സുവിശേഷം. ഈ വിഷയത്തിലെ സത്യം മനസ്സിലാക്കാൻ അല്പം പ്രയാസമാണ്. കാരണം പൗലോസ് പറഞ്ഞ ഈ സുവിശേഷം ഇത് പഴയ നിയമം മുതലേ വാഗ്ദത്തം കൊടുത്തൊരു പദ്ധതി അല്ല. ഇത് ആർക്കും ഇതിനു മുമ്പ് അറിയത്തില്ലായിരുന്നു സ്വർഗത്തിൽ ഒരു രഹസ്യമായിരുന്ന പ്രോഗ്രാമാണ്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഓൾഡ് ടെസ്റ്റമെന്റിലോ പ്രവചനങ്ങളിലോ ന്യായപ്രമാണ പുസ്തകങ്ങളിലോ പുതിയ നിയമ എഴുത്തുകളിലോ ഒന്നും അതിൻ്റെ രേഖകളില്ല. ഒരു പ്രവാചകനും ഇതിനെക്കുറിച്ച് പ്രവചിച്ചിട്ടില്ല. ആർക്കും അത് വെളിപ്പെട്ടിട്ടില്ല. യോഹന്നാൻ സ്നാപകനോ പന്തിരുവരോ എന്തിനധികം കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ വന്നപ്പോൾ തൻ്റെ ലോകത്തിലെ മിനിസ്ട്രിയിലോ ഇത് വെളിപ്പെടുത്തിയിട്ടില്ല. ബിക്കോസ് ഇറ്റ് വാസ് ഹിഡ് ഇൻ ഗോഡ്. പൂർവകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ടു വന്നതും എത്രയോ ദൈവിക വചനങ്ങൾ അതിനെ സാധൂകരിക്കാനായിട്ട്. ഇത് മറഞ്ഞിരുന്ന ഒരു സത്യമാണ്. എൻ്റെ അനേക എപ്പിസോഡുകളിൽ ഞാൻ ഇത് വളരെ പർട്ടിക്കുലർലി ഈ പോയിന്റ് എടുത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായും കാര്യങ്ങൾ മനസ്സിലാക്കാൻ പ്രയാസമുണ്ടാകും എന്നുള്ളത് വാസ്തവമാണ്. കാര്യം ഇതിനൊരു ട്രേസബിലിറ്റി ഇല്ല, പഴയ ഹിസ്റ്ററി എടുക്കാനില്ല. ഇത് സ്വർഗത്തിൽ നിന്ന് ദൈവം അപ്പോസ്തലനായ പൗലോസിനെ വിളിച്ച് വേലയ്ക്കാക്കിയതിന് ശേഷം ദൈവം വെളിപ്പെടുത്തി കൊടുത്ത ഒരു സ്വർഗീയ മർമ്മമാണ്. മുൻവിധികളില്ലാതെ എന്നെ തുടർന്ന് ശ്രദ്ധിക്കുവാൻ ഞാൻ വിനീതമായിട്ട് അപേക്ഷിക്കുക. കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം 11 അതിൻ്റെ 3-4 വാക്യങ്ങളാണ് നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്ന വിഷയം. അതിൻ്റെ 3 വാക്യം ഇങ്ങനെ പറയുകയാണ്: എന്നാൽ സർപ്പം ഹവ്വായെ ഉമായത്താൽ ചതിച്ചതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നിങ്ങൾ വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതിൻ്റെ 4 വാക്യം: ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരാത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. ഇതാണ് നമ്മുടെ വിഷയം. ഇതിൻ്റെ 3 വാക്യം: എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നിങ്ങൾ വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. വളരെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു ഭാഗമാണത്. എങ്കിലും ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം അതിൻ്റെ 4 വാക്യത്തിലായതുകൊണ്ട് ഞാൻ കൂടുതൽ 4 വാക്യത്തിലേക്ക് കടക്കുകയാണ്. പൗലോസ് ഇവിടെ ശക്തമായ ഭാഷയിൽ സാത്താൻ എങ്ങനെ ജനത്തെ തെറ്റിച്ച് കളയുന്നു എന്ന് വിശദീകരിക്കുകയാണ്. ഹൗ ദ ഡിസെപ്ഷൻ കംസ് ഇൻ ടു ദ ചർച്ച്. സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ. സി, ഇവിടെ 2 പ്രോഗ്രാമുണ്ട്, 2 സ്വർഗീയ പദ്ധതിയുണ്ട്. ഇത് 2 സ്വർഗീയ പദ്ധതികളാണ്. ഒന്ന് സ്വർഗരാജ്യം, മറ്റേത് ബോഡി ഓഫ് ക്രൈസ്റ്റ്. ഇന്ന് സ്വർഗരാജ്യം എന്ന പദ്ധതിയിൽ നമ്മളെ കുടുക്കി അതിൻ്റെ ഉപദേശങ്ങളുമായിട്ട് നിർത്തിക്കഴിഞ്ഞാൽ നാം ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്താണെന്നേ അറിയത്തില്ല. ആക്ച്വലി നാം ഫോളോ ചെയ്യേണ്ടത് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന പ്രോഗ്രാമാണ്. കാര്യം സ്വർഗരാജ്യം എന്ന പദ്ധതി ദൈവം തൽക്കാലം ഹോൾഡ് ചെയ്ത് നിർത്തിയിരിക്കുക. 2 പദ്ധതി അപ്പോസ്തലനായ പൗലോസിനെ എടുത്തതിന് ശേഷം സ്വർഗത്തിൽ എന്നേക്കും രഹസ്യമായിരുന്ന ആ പദ്ധതി വെളിപ്പെടുത്തി കൃപായുഗം എന്നൊരു ടൈം പീരീഡ്, കാലഘട്ടം അതിനുവേണ്ടി വെളിപ്പെട്ടിരിക്കുക. ഇവിടെ കൃപയാണ് രക്ഷാപദ്ധതി. കർത്താവിൻ്റെ കാൽവറി ക്രൂശിലൂടെ ഒഴുകിയ രക്തത്തിലെ വിശ്വാസമാണ് ഇവിടുത്തെ രക്ഷാപദ്ധതി. ന്യായപ്രമാണത്തിലെ കൽപ്പനകളും ഗിരിപ്രഭാഷണത്തിലെ ഉപദേശങ്ങളും ഫോളോ ചെയ്തല്ല ഈ പദ്ധതിയിൽ രക്ഷിക്കപ്പെടുന്നത്. റോമാലേഖനം 11 6 വാക്യം അസന്നിഗ്ധമായിട്ട് നമ്മളെ പഠിപ്പിക്കുക. കൃപയാലെങ്കിൽ പ്രവൃത്തിയാലല്ല, അല്ലെങ്കിൽ കൃപ കൃപയല്ല. ഇത്ര വ്യക്തമായിട്ട് ഈ കാര്യം നമ്മളെ പഠിപ്പിച്ചിരിക്കുക. അടുത്ത ഏതാനും മിനിറ്റുകൾ എന്നെ വളരെ വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കുവാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. കൊരിന്ത്യ ലേഖനം, ഈ കൊരിന്ത്യ ലേഖനത്തിൻ്റെ 2 കൊരിന്ത്യൻസിലാണ് ഈ വാക്യം പ്രതിപാദിച്ചിരിക്കുന്നത്. ഞാൻ ആ വിഷയം ഒന്നൊന്ന് പൊട്ടിച്ച് നമ്മളതിലേക്ക് കയറാൻ പോവുകയാണ്. ജസ്റ്റ് ഒരു 10-20 മിനിറ്റ് കൊണ്ട് ഞാൻ ഈ കാര്യം പറഞ്ഞു തീർക്കാം. കൊരിന്ത് എന്ന് പറയുന്നത് ഗ്രീസിലെ ഒരു തുറമുഖ പട്ടണമാണ്. ഗ്രീസിന്റെ മുഴുവൻ വെളിച്ചം എന്നറിയപ്പെടുന്ന അർത്തമീസ് ദേവിയെ അഫ്രഡൈറ്റസിനെ ആരാധിച്ചിരുന്ന ഒരു പട്ടണമാണ് ഈ കൊരിന്ത് എന്ന് പറയുന്നത്. ഒരു വലിയ പോട്ട് സിറ്റിയാണ്. പൗലോസ് തൻ്റെ അഥേനയിലെ ശുശ്രൂഷയിൽ അധികം ആരും രക്ഷിക്കപ്പെടാതെ വന്നപ്പോൾ അവിടെ വെച്ചൊരു തീരുമാനമെടുക്കുകയാണ്. അതായത് അപ്പോസ്തലനായ പൗലോസ് ഈ ഗ്രീസിലേക്ക് അല്ലെങ്കിൽ ഫിലിപ്പിയയിലേക്ക്, തനിക്കൊരു വലിയ സ്വർഗീയ ദർശനമുണ്ടായിട്ട് താൻ ആ ഗ്രീസിലേക്ക് വരികയാണ്. അവിടെ തെസ്സലോനിക്കയിൽ വന്ന് ശുശ്രൂഷിച്ചു. അവിടെ യഹൂദന്മാരാൽ പ്രശ്നമുണ്ടായി താൻ ബെരോവയിലേക്ക് പോയി. അവിടെയും തെസ്സലോനിക്കയിലെ യഹൂദന്മാർ വന്ന് പ്രശ്നമുണ്ടായി കഴിഞ്ഞപ്പോൾ താൻ അഥേന അല്ലെന്നുണ്ട് ഏഥൻസിലേക്ക് വരികയാണ്. ഏഥൻസ് എന്ന് പറയുന്നത് തത്വജ്ഞാന ചിന്തകളുടെയൊക്കെ വലിയ ശിരാകേന്ദ്രമാണ്. അവിടെ ഉള്ളത് മുഴുവൻ സ്തോയിക്കർ, എപ്പിക്കൂര്യർ, അതുപോലുള്ള വലിയ തത്വജ്ഞാനികളും വലിയ വലിയ എഡ്യൂക്കേറ്റഡ് ആൾക്കാരാണ്. അവിടെ പൗലോസ് ഈ സുവിശേഷം അറിയിക്കാൻ നോക്കിയപ്പോൾ തന്റെ കഴിവും തന്റെ അറിവും തന്റെ തത്വജ്ഞാന ചിന്തകളും ഒക്കെ ഉപയോഗിച്ച് അവരോട് സുവിശേഷം പറഞ്ഞു. പക്ഷെങ്കിൽ അവിടുത്തെ റിസൾട്ട് വളരെ നിരാശാജനകമായിരുന്നു. പൗലോസിന് അധികം പേരെ അവിടെ രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല. അനേകർ പറഞ്ഞു, നിന്റെ പ്രസംഗം ഞങ്ങൾ വീണ്ടും കേൾക്കാമെന്ന് പറഞ്ഞു വിട്ടിട്ട് പോയി. അവരൊന്നും ഇതിന് സമയമുള്ളവരായിരുന്നില്ല. അതിലൊരു വലിയ ദൈവിക പ്രവൃത്തി കാണുവാൻ അവിടെ പൗലോസിന് കഴിഞ്ഞില്ല. വളരെ നിരാശനായിട്ട് പൗലോസ് കൊരിന്തിലേക്ക് പോവുകയാണ്. അവിടെ നിന്ന് ഏകദേശം ഒരു 70-80 കിലോമീറ്റർ ദൂരെയുള്ള ഒരു പോർട്ട് സിറ്റിയാണ് ഈ കൊരിന്ത് എന്ന് പറയുന്നത്. പൗലോസ് ആ യാത്രയിൽ തന്നെ ഒരു തീരുമാനമെടുക്കുക, ഞാൻ എൻ്റെ അറിവോ കഴിവോ തത്വജ്ഞാന ചിന്തകളോ ഒന്നും കൊരിന്തിൽ പ്രസംഗിക്കത്തില്ല, മറിച്ച് ഐ വിൽ പ്രീച്ച് ജീസസ് ക്രൈസ്റ്റ് ക്രൂസിഫൈഡ്, കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടവനായി അറിയുന്നവനായി മാത്രം ഞാൻ അവരുടെ ഇടയിലിരിക്കും. ഈ ഒരു വലിയ കാഴ്ചപ്പാടോടുകൂടി ആരംഭിച്ച സഭയാണ് കൊരിന്തിലെ സഭ, മനസ്സിലായോ? എന്നാൽ അപ്പോസ്തലനായ പൗലോസ് കൊരിന്തിൽ വേല ആരംഭിക്കുമ്പോൾ അവിടെയുള്ള യഹൂദന്മാർ പൗലോസിനെതിരായിട്ട് തിരിയുക. എല്ലായിടത്തും യഹൂദന്മാരാണ് പൗലോസിനെതിരായിട്ട് തിരിയുന്നത്. ടർക്കി, അതായത് ആസിയ എന്ന് പറയുന്ന ടർക്കി മുഴുവനും യഹൂദന്മാരാണ്. മുഴുവനെന്ന് പറയുമ്പോൾ ഒരു നല്ല ശതമാനം യഹൂദ പോപ്പുലേഷനാണ്. ഇത് ഗ്രീസാണ്. ഗ്രീസിലും നിറയെ യഹൂദ പോപ്പുലേഷന്, 10 യഹൂദന്മാരിൽ കൂടുതൽ കൂടി കഴിഞ്ഞാൽ ഒരു സിനഗോഗ അവർക്ക് സ്ഥാപിക്കാം. അങ്ങനെ എവിടെ തെസലോനിക്കയിൽ നോക്കിയാൽ, ബെറോവയിൽ നോക്കിയാൽ, ഏഥൻസിൽ നോക്കിയാൽ, കൊരിന്തിൽ നോക്കിയാൽ എല്ലാം യഹൂദ പോപ്പുലേഷനാണ്. ഒത്തിരി യഹൂദന്മാർ. ഇത് ഹെലനിസ്റ്റിക് ജീവ് ആണ്. അതായത് ഹെലനിസ്റ്റിക് എന്ന് പറയുന്നത് ഗ്രീക്കാണ്, ഗ്രീസിലുള്ള യഹൂദന്മാർ. ഇവര് പൗലോസ് പ്രസംഗിക്കുന്ന ഈ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അതിനെതിരായിട്ട് തിരിഞ്ഞിരിക്കുക. ഇവിടെ കൊരിന്തിൽ പൗലോസ് വളരെ ആത്മാർത്ഥതയോടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിനെ പ്രസംഗിക്കുക. അപ്പോൾ ഈ യഹൂദന്മാർ കർത്താവ് പൗലോസിനെതിരെ തിരിയുക. അപ്പോൾ പൗലോസ് അവരുടെ നേരെ വസ്ത്രം കുടഞ്ഞു. ഇത് അവരുടെ ഒരു കസ്റ്റമർ. നിങ്ങളുടെ നാശത്തിന് നിങ്ങൾ തന്നെ ഉത്തരവാദികൾ, ഞാൻ ജാതികളുടെ ഇടയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് പൗലോസ് അവിടെ നിന്ന് പോരുക. എന്നാൽ അന്ന് രാത്രിയിൽ കർത്താവ് പൗലോസിനോട് സംസാരിക്കുന്ന ഒരു രംഗം നമുക്ക് അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായത്തിൽ കാണാം. 18-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായം, അതിന്റെ 9, 10, 11 വാക്യങ്ങൾ അവിടെ ഇങ്ങനെയാണ്. രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട്, നീ ഭയപ്പെടാതെ പ്രസംഗിക്ക, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല. ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ടെന്ന് അരുളി ചെയ്തു. അങ്ങനെ അവൻ 1 ആണ്ടും 6 മാസവും അവരുടെ ഇടയിൽ ദൈവവചനം ഉപദേശിച്ചുകൊണ്ട് താമസിച്ചു. ഇവിടെ യഹൂദന്മാർ പൗലോസിനെതിരെ തിരിയുമ്പോൾ ദൈവം പറയുക, പൗലോസെ നീ ശക്തമായിട്ട് പ്രസംഗിക്ക, ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട് വിടുവിക്കപ്പെടാൻ. ഇവിടെ പ്രശ്നമുണ്ടാകും. But don't worry, you continue your work. ഞാൻ നിന്നോട് കൂടെയുണ്ട്, ആരും നിന്നെ കയ്യേറ്റം ചെയ്യപ്പെടുകത്തില്ല. ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ടെന്ന് അരുളി ചെയ്തു എന്ന് അടിവരയിട്ട് നാം പ്രസംഗിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട്. അങ്ങനെ അവൻ 1.5 വർഷം 1 ആണ്ടും 6 മാസവും അവരുടെ ഇടയിൽ ദൈവവചനം ഉപദേശിച്ചുകൊണ്ട് അവിടെ താമസിച്ചു. ഇവിടെ പൗലോസ് പ്രസംഗിക്കുന്നത് എന്താണെന്നറിയാമോ? ഇവിടെ പൗലോസ് പ്രസംഗിക്കുന്നത് കർത്താവിന്റെ ക്രൂശാണ്. ആ ക്രൂശിലൂടെയുള്ള വീണ്ടെടുപ്പാണ്. അതായത് ബോഡി ഓഫ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ എന്ന വിഷയമാണ് പൗലോസ് ഇവിടെ സംസാരിക്കുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് യഹൂദന്മാർ ഇതിനെതിരായിട്ട് തിരിയുന്നത്, പൗലോസിനെതിരായിട്ട് തിരിയുന്നത്? യഹൂദന് എന്തുകൊണ്ട് പോളിനെ എതിർക്കുന്നു? പൗലോസിന് പാരമ്പര്യമില്ലേ? ന്യായപ്രമാണം അറിയത്തില്ലേ? അഗ്രഗണ്യനാണ് ന്യായപ്രമാണത്തിൽ, യഹൂദനല്ലേ? മനസ്സിലായോ? എന്തുകൊണ്ട് പൗലോസിനെ പിന്നെ യഹൂദന്മാർ എതിർക്കുന്നു? കാരണം പൗലോസ് പ്രസംഗിക്കുന്നത് കർത്താവിന്റെ ക്രൂശും ക്രൂശിലൂടെ ഒഴുകിയ രക്തവും അതിലെ രക്ഷയുമാണ്. ഹി പ്രീച്ച് ദ ഗ്ലോറി ഓഫ് ദ ക്രോസ്. ക്രൂശിന്റെ മഹത്വമാണ് പൗലോസ് പ്രസംഗിക്കുന്നത് മുഴുവൻ. കൊരിന്ത്യർക്കെഴുതിയ 1-ാമത്തെ ലേഖനം, അതിന്റെ 17-18 വാക്യങ്ങൾ, ഈ കൊരിന്ത്യർക്കെഴുതിയ 1-ാമത്തെ ലേഖനം, അതിന്റെ 17-ാമത്തെ അധ്യായം, അതിന്റെ 17-18 വാക്യങ്ങൾ, അവിടെ പൗലോസ് പറയുകയാണ്, ഞാൻ സ്നാനം കഴിപ്പിപ്പാനല്ല സുവിശേഷം അറിയിപ്പാൻ അത്രേ ക്രിസ്തു എന്നെ അയച്ചത്. ക്രിസ്തുവിന്റെ ക്രൂശ് വ്യർത്ഥമാകാതിരിക്കേണ്ടതിന് വാക്ചാതുര്യത്തോടെ അല്ലാതാനും. കണ്ടില്ലേ, ഇവിടെ പൗലോസ് പറയുക, ഞാൻ എന്താ വേറെ ശുശ്രൂഷകൾ ചെയ്യാത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്രൂശിന്റെ, കർത്താവിന്റെ ക്രൂശ് വ്യർത്ഥമായി പോകാതിരിക്കേണ്ടതിന്. For the cross of Christ be made of none effect. ക്രിസ്തുവിന്റെ ക്രൂശ് വ്യർത്ഥമാകാതിരിക്കേണ്ടതിന്, അതിന്റെ മഹത്വം വേറൊന്നും കവരാതിരിക്കേണ്ടതിന്, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. മനസ്സിലായോ? ഈ ക്രൂശാണ് പൗലോസ് ഇവിടെ പ്രസംഗിക്കുന്നത്. ഇതിന്റെ 22-23 വാക്യങ്ങൾ, യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഫോഷത്വമെങ്കിലും, മനസ്സിലായോ, അവർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഫോഷത്വമായി തോന്നുന്ന ഈ ക്രൂശിനെ ഞാൻ പ്രസംഗിക്കുന്നു. അതിൽ പൗലോസ് അഭിമാനിക്കുന്നു. ഇതൊരു വലിയ രഹസ്യം, ഇതൊരു വലിയ മർമ്മം ദൈവം പൗലോസിന് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ്. ഇതാണ് ബോഡി ഓഫ് ക്രൈസ്റ്റിൻ്റെ സുവിശേഷം. ഇതാണ് രണ്ടാം അധ്യായം കൊരിന്ത്യർക്ക് എഴുതിയ ഇതേ ഒന്നാമത്തെ ലേഖനം, അതിൻ്റെ രണ്ടാം അധ്യായം, അതിൻ്റെ രണ്ടാം വാക്യം, അവിടെ പറയുകയാണ്, ക്രൂശിക്കപ്പെട്ടവനായി യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. മനസ്സിലായോ, ഇവിടെ പൗലോസ് പ്രസംഗിക്കുന്നത് കർത്താവിന്റെ ക്രൂശാണ്. ഇതാണ് പൗലോസിന്റെ പ്രസംഗ വിഷയം. മൂന്നാം അധ്യായം അതിന്റെ 10-11 വാക്യങ്ങൾ, അതിന്റെ ഇവിടെ പറയുകയാണ്, എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. ഈ സഭയ്ക്ക് പൗലോസ് അടിസ്ഥാനമിടുക, എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ളൊരു പ്രധാന ശില്പിയായിട്ട്, ആസ് എ വൈസ് മാസ്റ്റർ ബിൽഡർ. പൗലോസ് അടിസ്ഥാനമിടുക, മറ്റൊരുത്തൻ മീതെ പണിയുന്നു, താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയത്തില്ല. ഇതാ പൗലോസിന്റെ സുവിശേഷം. ഇതാണ് പൗലോസ് പ്രസംഗിക്കുന്ന വിഷയം. ഇതിന്റെ 12-13 കൊരിന്ത്യർ, 1 കൊരിന്ത്യർ 12:13 അവിടെ പറയുകയാണ്, യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ, ഇതിൽ യഹൂദന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമെന്നോ ജാതികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമെന്നോ ഉള്ള ഒരു പദ്ധതി അല്ല ഇത്. ഇതിൽ എല്ലാവർക്കും ഭാഗമാക്കായിത്തീരാം. ക്രിസ്ത്യാനികൾക്കും മറ്റുള്ള മതസ്ഥർക്കും യഹൂദനും ജാതികളായിട്ടുള്ളവർക്ക് ഏവർക്കും, യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ, നാം എല്ലാവരും ഏക ശരീരമാകുമാറ്, അതായത് ബോഡി ഓഫ് ക്രൈസ്റ്റ്, കർത്താവിന്റെ ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. മനസ്സിലായോ, ഇതാണ് ബോഡി ഓഫ് ക്രൈസ്റ്റിന്റെ സുവിശേഷം. അതിന്റെ 15-ാം അധ്യായത്തിൽ പറയുക, 1 മുതലുള്ള വാക്യങ്ങൾ, 15-ാം അധ്യായം, അവിടെ പറയുക, എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും, മനസ്സിലായോ, ഈ സുവിശേഷം പറഞ്ഞാണ് കൊരിന്തിലെ 1000,000 ജനങ്ങൾ രക്ഷിക്കപ്പെടുന്നത്. ഈ സുവിശേഷമാണ് പൗലോസ് പോകുന്നിടത്തെല്ലാം പ്രസംഗിക്കുന്നത്. ഭൂലോകത്തെ കീഴ്മേൽ മറിച്ചവർ ഇവിടെയും എത്തിയിരിക്കുന്നു എന്ന് പറയുക. പൗലോസ് പ്രസംഗിക്കുന്ന സുവിശേഷം ഇതാണ്, എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വൃഥാവല്ലെന്ന് വരികൾ. നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്നവിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ വീണ്ടും ഓർപ്പിക്കുന്നു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളും പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളും പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഇതാണ് പൗലോസ് പ്രസംഗിക്കുന്ന സുവിശേഷം. പ്രിയ സ്നേഹിത, ഇതൊരു പുതിയ വെളിപ്പാടാണ്. ഇത് കർത്താവിന്റെ മരണ പുനരുദ്ധാനത്തിന് ശേഷം കർത്താവ് പൗലോസിന് വെളിപ്പെടുത്തി കൊടുത്ത ഒരു വെളിപ്പാടാണ്. ഇതാണ് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന സഭ. ഇതിന്റെ ഹിസ്റ്ററി നിങ്ങൾ പഴയ നിയമത്തിലോ ന്യായ പ്രമാണത്തിലോ മോശയിലോ അബ്രഹാമിലോ നോഹയിലോ ഒന്നും തേടിയാൽ കിട്ടത്തില്ല. ദിസ് ഈസ് നോട്ട് എൻ ഓൾഡ് പ്രോഗ്രാം. ഇതൊരു പുതിയതായിട്ട് റിവീൽഡ് ആയ ഒരു പ്രോഗ്രാമാണ്. ഇത് ദൈവം പൗലോസിനെ തിരഞ്ഞെടുത്ത് പൗലോസിന് വെളിപ്പെടുത്തി കൊടുത്ത ഒരു സ്വർഗീയ മർമ്മമാണ്. ഇതെല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു വിഷയമല്ല. അതുകൊണ്ടാണ് പോളിനെതിരെ ഇവിടെ ഹെലനിസ്റ്റിക് ജ്യൂസ് തിരിഞ്ഞിരിക്കുന്നത്. ഇത് ഗ്രീക്ക് ജ്യൂസ്, ഈ ഗ്രീസിലുള്ള യഹൂദന്മാര്, അവർ വലിയ തത്വജ്ഞാനികളും വാക് സാമർഥ്യമുള്ളവരും, അവർക്ക് ഈ കാര്യങ്ങൾ പഴയ ഹിസ്റ്ററിയൊക്കെ അറിയാവുന്നവരാ. അവരുടെ വാദം പൗലോസ് പറയുന്നത് ശരിയല്ലെന്നാ. കാരണം അവർ കഴിഞ്ഞ 1800 വർഷങ്ങളായിട്ട്, അതായത് അബ്രഹാമിന്റെ കാലം മുതൽ നോക്കിപ്പാർക്കുന്ന ഒരു യഹൂദിയ മശിഹായുണ്ട്. അതാണ് യഹൂദൻ എരിവോട് കാത്തിരിക്കുന്നത്. അതാണ് അവനറിയാവുന്ന സുവിശേഷം. അതുകൊണ്ട് തന്നെ ക്രൂശിന്റെ സുവിശേഷം അവന് മനസ്സിലാകത്തില്ല. അവനെ സംബന്ധിച്ചിടത്തോളം ക്രൂശ് എന്ന് പറയുന്നത് മരത്തിൽ തൂങ്ങുന്നവർ, ശപിക്കപ്പെട്ടവർ എന്നുള്ളൊരു വിഷയമാണ് ന്യായ പ്രമാണ പ്രകാരം അവനറിയാവുന്നത്. അതുകൊണ്ട് ഈ ക്രൂശിലൂടെയുള്ള രക്ഷയെന്ന് പറയുമ്പോൾ, കാൽവറിയിലൂടെ ഒഴുകിയ രക്തത്താൽ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് എന്ന് പറയുമ്പോൾ, അവർക്ക് ഇത് ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല. പോൾ പറയുന്നത് പരിച്ഛേദന വേണ്ട, യാഗം ഇനിമേൽ വേണ്ട, ന്യായ പ്രമാണത്തിലെ ഒരു പ്രവൃത്തിയാലും നിങ്ങൾ നീതീകരിക്കപ്പെടുന്നില്ല. ന്യായ പ്രമാണമല്ല, അതിൻ്റെ ആചാര്യന്മാരോ അതിൻ്റെ ആലയമോ ഇതൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറയുമ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. കാരണം അവരുടെ പാരമ്പര്യം യഹൂദീയ പാരമ്പര്യമാണ്. എന്നാൽ ഇവിടെ ജാതികളുണ്ട്, അവർക്ക് യാതൊരു പാരമ്പര്യവുമില്ല. ഇങ്ങനൊരു ക്രിസ്തീയ പാരമ്പര്യമേ അവർക്കില്ല, ഒരു യഹൂദിയ പാരമ്പര്യം അവർക്കില്ല. അവരുടെ പാരമ്പര്യം മുഴുവനും അഫ്രഡൈറ്റസിനെയും അഥേനയെയും അർത്തമീസിനെയും അശേരായെയും അസ്റ്റാർട്ടിയെയും ഇതെല്ലാം ഒരാൾ തന്നെയാണ് കേട്ടോ. ഇവരെ എല്ലാവരും ഇവരെ ആരാധിച്ച് അവരുടെ വിഗ്രഹവും അവരുടെ ക്ഷേത്രവും അവരുടെ ഹോമങ്ങളും അവരുടെ പ്രസാദവും ഒക്കെ ആയിട്ട് കഴിയുന്ന ജാതീയ ജനങ്ങളാണ്. അതുകൊണ്ട് അവർക്ക് പോള് പറയുന്നത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുകയും പോളിലൂടെ നടക്കുന്ന ദൈവിക പ്രവൃത്തികളും വളരെ അത്ഭുത പ്രവൃത്തികളും കണ്ട് അവർ ക്രിസ്തീയ മതത്തിലേക്ക് വരികയും ഈ മാർഗം സ്വീകരിക്കുകയും അങ്ങനെ അനേക ആയിരങ്ങൾ ക്രിസ്ത്യാനികളായി യേശു ക്രിസ്തുവിന്റെ സാക്ഷികളായി മാറിക്കൊണ്ടിരിക്കുക. ഇതാ അവർ പറയുന്ന ഭൂലോകത്തെ കീഴ്മേൽ മറിച്ചവർ ഇവിടെയും വന്നിരിക്കുന്നുവെന്ന്. ഈ സുവിശേഷമാണ് പൗലോസ് പറയുന്നത്, ക്രൂശിലൂടെയുള്ള രക്ഷയാണ് പോള് പ്രസംഗിക്കുന്നത്. അവിടെ വലിയ ദൈവിക അത്ഭുത പ്രവർത്തികൾ നടക്കുക, പൗലോസിലൂടെ വലിയ അപ്പോസ്തോലിക അധികാരങ്ങൾ കൈമാറപ്പെടുക. ഇപ്പോഴത്തെ കോണ്ടെക്സ്റ്റിൽ പറഞ്ഞാൽ ഈ കൃപയാലല്ലോ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറിയിലെ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും രക്ഷയ്ക്ക് ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ ഇന്ന് ആയിരക്കണക്കിന് ജനങ്ങൾ വിടുവിക്കപ്പെടുകയാണ്, രക്ഷിക്കപ്പെടുകയാണ്. പക്ഷെ പാരമ്പര്യത്തിന്റെ ക്ഷുദ്രത്തിൽ മുങ്ങി മയങ്ങിക്കിടക്കുന്ന നാം ക്രിസ്ത്യാനികൾക്ക് ഇത് മനസ്സിലാകുന്നില്ല. അവർക്കറിയാവുന്നത് മത്തായി 28 മർക്കോസ് 16 അപ്പോസ്തല പ്രവൃത്തികൾ 2 എബ്രായ ലേഖനം 6 ഒക്കെയാണ് സുവിശേഷം കിടക്കുന്നതെന്ന്. ഇത് നല്ല പ്രോഗ്രാം തന്നെയാണ്, പക്ഷെ അത് സ്വർഗരാജ്യം, കിങ്ഡം ഓഫ് ഹെവൻ എന്ന പ്രോഗ്രാമാണ്. അതിൽ കൂടി നിത്യത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു പ്രോഗ്രാം, ഇത് യഹൂദിന് വാഗ്ദത്തം കൊടുത്തിരുന്ന പ്രോഗ്രാമാണ്. എന്നാൽ കർത്താവിന്റെ മരണ പുനരുദ്ധാനത്തിന് ശേഷം യഹൂദൻ ഈ സത്യസുവിശേഷത്തെ ഉൾക്കൊള്ളാതെ സഭയെ പീഡിപ്പിച്ച് സ്തേഫാനോസിനെ കൂടെ എറിഞ്ഞുകൊന്ന് പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ ദൈവം അവരെ തൽക്കാലത്തേക്ക് കൈവിടാനായിട്ടിടയായി തീർന്നു. തൽക്കാലത്തേക്ക് തീർച്ചയായിട്ടും ദൈവം അവരെ കൂട്ടിച്ചേർക്കും, അവരെ റിസ്റ്റോർ ചെയ്യും. ദൈവം തൽക്കാലത്തേക്ക് അവരെ കൈവിട്ടിരിക്കുക. പകരം ദൈവം സ്വർഗത്തിൽ എന്നേക്കും രഹസ്യമാക്കി വെച്ചിരുന്ന, അതായത് ഉലക സ്ഥാപനം മുതൽ മർമ്മമായിരുന്ന, ആദാമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ ദൈവിക നിർണയമായിരുന്ന ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന പ്രോഗ്രാം, കൃപായുഗം എന്ന സ്വർഗീയ പദ്ധതിക്കായി പൗലോസിനെ തിരഞ്ഞെടുക്കുകയും തന്നിലൂടെ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന ഈ അനാദി നിർണയവും ഇതിന്റെ സുവിശേഷമായി ഗോസ്പൽ ഓഫ് ഗ്രേസ് എന്ന സുവിശേഷവും പ്രസംഗിച്ചതും നാം വിവേചിച്ച് പഠിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യാതെ പഴയതും പുതിയതും എല്ലാം കൂട്ടിച്ചേർത്ത് കുഴച്ച് കൊരിന്തിലെ യഹൂദന്മാരെ പോലെ സത്യത്തെ ഉൾക്കൊള്ളുവാൻ കഴിയാത്തവരായിരിക്കുന്നു. ഇതൊരു പുതിയ സുവിശേഷവും പുതിയ ഉപദേശവുമാണെന്ന് നാം മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നില്ല. അതിനെ പൗലോസ് എന്നൊരു പുതിയ അപ്പോസ്തലനെ തന്നെ ദൈവം എടുക്കുകയാണ്. ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസ് എന്നൊരു കാലഘട്ടം ഇതിനായിട്ട് ആരംഭിക്കുകയാണ്. ഇത് നമുക്ക് വാസ്തവമായിട്ട് മനസ്സിലാകുന്നില്ല. ഇത് മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും അല്പം പ്രയാസമാണ്. അതുകൊണ്ടാണ് യഹൂദൻ തന്നെ പൗലോസിനെതിരെ തിരികുകയും പൗലോസിന്റെ അപ്പോസ്തലത്തെ തന്നെ കൊരിന്തിൽ ചോദ്യം ചെയ്യുകയും ചെയ്യുകയാണ്. ഈ വിഷയം പറഞ്ഞിരിക്കുന്നത് കൊരിന്ത്യർക്ക് എഴുതിയ 2 അതിന്റെ 11 ഞാൻ ഒരു വിഷയത്തിലേക്ക് വരിക. അതിന്റെ താപ്പോട്ട് വായിക്കുമ്പോൾ 3-4 വാക്യങ്ങളാണ് നമ്മുടെ വിഷയത്തിന് ആധാരമായിരിക്കുന്നത്. എന്നാൽ അതിന്റെ 6 വാക്യം പറയുക, ഞാൻ അവരെ പോലെ വാക്സാമർഥ്യം ഇല്ലാത്തവനെങ്കിലും പരിജ്ഞാനമില്ലാത്തവനല്ല, ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരിൽ ഒട്ടും കുറഞ്ഞവനല്ല. അതായത് ഇത് ഹെലനിസ്റ്റിക് ജ്യൂ ആണ്. ഇവര് പൗലോസിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. അവര് വളരെ വാക്സാമർഥ്യമുള്ളവരും ഭയങ്കര തത്വജ്ഞാനികളും ചിന്തകന്മാരും ഒക്കെയാണ്. അവർക്കൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കുവാനുള്ള കഴിവ് വളരെ വ്യത്യസ്തമാണ്. പൗലോസ് പറയുകയാണ്, അവര് വാക്സാമർഥ്യം ഉള്ളവർ, ഞാൻ അതുപോലെ വാക്സാമർഥ്യം ഇല്ലാത്തവനെങ്കിലും എനിക്ക് പരിജ്ഞാനം ഇല്ലാത്തവനല്ല, ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരിൽ ഒട്ടും കുറഞ്ഞവനല്ല. അവർക്കൊരു പക്ഷേ മതപരമായ പല പദവികളും അവകാശപ്പെടാനുണ്ടായിരിക്കാം. അവർക്ക് എന്തെങ്കിലും പദവികൾ അവകാശപ്പെടാമെങ്കിൽ ഞാൻ അതിൽ ഒട്ടും കുറഞ്ഞവനല്ല. 11:22 വാക്യം പറയുക, അവർ എബ്രായരോ ഞാനും അതേ, അവർ ഇസ്രായേലിരോ ഞാനും അതേ, അവർ അബ്രഹാമിന്റെ സന്തതിയോ ഞാനും അതേ, അവർ എരിവുള്ളവരോ ഞാൻ അവരെക്കാളേറെ. പൗലോസ് പറയുക, ഞാൻ കർത്താവിൻ്റെ സഭ അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ നിമിത്തം ഞാൻ ഏറെ അവരെക്കാൾ ഏറെ എരിയുന്നു. 11:24 വാക്യം പറയുക, യഹൂദന്മാരിൽ ഒന്ന് കുറേ 40 ഞാൻ 5 പ്രാവശ്യം കൊണ്ടു. ആരാലാ? യഹൂദരാൽ. മനസ്സിലാകുന്നുണ്ടോ? യഹൂദന്മാർ ഇതിനെതിരായിട്ട് തിരിയുന്നുണ്ട്. ഒന്ന് കുറെ 40 അടി, അതായത് 39 അടി വീതം 5 പ്രാവശ്യം ഞാൻ യഹൂദനാൽ ഈ വിഷയത്തിന് വേണ്ടി കൊണ്ടു. അതെന്റെ എരിവ് കാരണമാ. എന്റെ ദൈവസഭയോട് എന്നെ ദൈവം ദമസ്കോസിൽ വിളിച്ചപ്പോൾ എന്നെ കാണിച്ച, എന്നോട് സംസാരിച്ച, എന്നെ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്തമുണ്ട്. അതിനുവേണ്ടി ഞാൻ 3 വട്ടം കോലിനാൽ അടി കൊണ്ടു. ഒരിക്കൽ ഞാൻ കല്ലേറുകൊണ്ടു. 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു. കള്ളന്മാരാലുള്ള ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, കഷ്ടത, പട്ടിണി, നഗ്നത, പൈതാഹം, എന്ത് വേണമെങ്കിലും ഞാൻ കർത്താവിന് വേണ്ടി സഹിക്കാൻ തയ്യാറായിരിക്കുന്നു. ഞാൻ കള്ള അപ്പോസ്തലനല്ല, ഞാൻ കൗലേടേനല്ല. എന്നെ കർത്താവ് നേരിട്ട് ഈ സത്യസുവിശേഷത്തിനായി വിളിച്ച് ശുശ്രൂഷകനായി നിയമിച്ചിരിക്കുക. ഞാൻ അതുകൊണ്ട് സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കത്തില്ല. എനിക്ക് പ്രശംസിക്കുന്നതിൽ താല്പര്യമില്ല. എങ്കിലും അതിപ്പോൾ ആവശ്യമായി വന്നിരിക്കുന്നതുകൊണ്ട് പറയുക. അടുത്ത അധ്യായം തുടർമാനമായി എഴുതി വന്നപ്പോൾ തനിക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകൾ ലഭിക്കുന്നത് അക്കമിട്ട് എഴുതിയിരിക്കുക. ഞാൻ വെളിപ്പാടുകളുടെ ആധിക്യത്താൽ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് 3 സ്വർഗത്തോളം ദൈവം കൂട്ടിക്കൊണ്ടുപോയി സ്വർഗീയ ദർശനങ്ങൾ കൊടുക്കുകയാണ്. അവർക്ക് എന്തെങ്കിലും പദവികൾ അവകാശപ്പെടാനുണ്ടെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാടുകൾ ദൈവം എന്നെ ഡയറക്റ്റ് ഏൽപ്പിക്കുന്ന കാര്യം പൗലോസ് പറയുകയാണ്. 3 സ്വർഗത്തോളം ദൈവം കൂട്ടിക്കൊണ്ടുപോയി സ്വർഗീയ ദർശനങ്ങൾ കാണിക്കുന്ന കാര്യങ്ങൾ അടുത്ത അധ്യായത്തിൽ എഴുതിയിരിക്കുകയാണ്. പൗലോസ് പറയുക, അവർ എബ്രായരെങ്കിൽ ഞാനും അതേ, അവർ ഇസ്രായേലിലെങ്കിൽ ഞാനും അതേ, അവർ അബ്രഹാമിന്റെ സന്തതിയെങ്കിൽ ഞാനും അതേ. പൗലോസ് വളരെ ആത്മഭാരത്തോടും കാഴ്ചപ്പാടോടും കൂടി ആരംഭിച്ച സഭയാ കൊരിന്തിലെ സഭ. അവിടെ കൗലേടയന്മാർ വന്ന് തെറ്റിച്ച് കളയുവാൻ പൗലോസ് അനുവദിക്കത്തില്ല. വളരെ ആത്മഭാരത്തോട്, ആത്മീയ ഉത്തരവാദിത്തോടുള്ള ഒരു ഇടയനും അത് സഹിക്കുവാൻ താങ്ങുവാൻ കഴിയത്തില്ല. അപ്പോസ്തല പ്രവർത്തികൾ 20-ാം അധ്യായം അതിന്റെ 29-30 വാക്യങ്ങൾ അവിടെ പൗലോസ് പറയുകയാണ്, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് ഞാൻ അറിയുന്നു. പ്രാവചനിക ഭാഷയിൽ പൗലോസ് പറയാൻ, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ തന്നെ എഴുന്നേൽക്കും. അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ. പൗലോസ് പറയാ, എന്റെ കാലഘട്ടത്തിൽ ഞാനത് അനുവദിക്കത്തില്ല. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ ആണത്തം കാണിക്കുവാനായി ദൈവിക ആ ഒരു ഉത്തരവാദിത്വം, ആത്മീക ഉത്തരവാദിത്വം കാണിക്കുവാനായി ദൈവം അവരെ, പൗലോസ് അവരെ ഉത്സാഹിപ്പിക്കുക. ഇവിടെ ഒരു കാര്യം നാം ശ്രദ്ധിക്കണം. പൗലോസ് പറയുന്ന സുവിശേഷം എന്താണെന്ന് നാം ആദ്യം മനസ്സിലാക്കണം. അത് മനസ്സിലാകാത്തത് കൊണ്ടാണ് ഇവിടുത്തെ കോൺഫ്ലിക്ട്. സത്യ സുവിശേഷത്തിനെതിരെ എന്നും തിരിഞ്ഞിരിക്കുന്നത് നിരീശ്വരവാദികളോ അല്ലെങ്കിൽ മറ്റു മതക്കാരോ അല്ലെങ്കിൽ മറ്റു ഡിനോമിനേഷണൽ ക്രിസ്ത്യൻസോ അല്ല, മറിച്ച് വിശ്വാസത്തിൽ മുന്നിട്ട് നിൽക്കുന്നു എന്ന് അഭിമാനിക്കുന്നവരാണ്. കാര്യം അവരിപ്പോഴും കർത്താവിന്റെ ഈ പന്തിരുവരെ ഏൽപ്പിച്ച സ്വർഗരാജ്യം എന്ന സുവിശേഷത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. ഈ സത്യം എന്താണെന്ന് വേർതിരിച്ച് അത് മനസ്സിലാക്കി പഠിച്ചിട്ടില്ല. പൗലോസ് പ്രസംഗിച്ചത് കർത്താവിന്റെ കാൽവറിയും ക്രൂശിലൂടെ ഒഴുകിയ രക്തവും അതിലെ വീണ്ടെടുപ്പുമാണ്. ഇവിടെയാണ് ഈ ഹെലനിസ്റ്റിക് ജ്യൂസിന്റെ ഗ്രൂപ്പ് ന്യായപ്രമാണത്തിലെ യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്. ഇവരോടാണ് പൗലോസ് പറയുന്നത്. ഈ 11-ാം അധ്യായം അതിന്റെ 3-4 വാക്യങ്ങൾ ഇവരോട് പറയുകയാണ്, എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളെ കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നിങ്ങൾ വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. പോൾ അവരോട് പറയുകയാണ്, 2 കൊരിന്ത്യർ 4-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം അവിടെ പറയുകയാണ്, എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ അത് നശിച്ചു പോകുന്നവർക്ക് അത്രയും മറഞ്ഞിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട്, വളരെ ക്ലിയർ ആയിട്ട് ദൈവിക നടത്തിപ്പോടെ ദൈവത്താൽ വെളിപ്പെടുത്തി കൊടുത്ത സുവിശേഷം പ്രസംഗിക്കുന്ന അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഇത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നശിച്ചു പോകുന്നവർക്ക് അത്ര ഈ സുവിശേഷം മറഞ്ഞിരിക്കുന്നതെന്ന് പൗലോസ് വെളിപ്പെടുത്തുകയാണ്. അന്നത്തെ പോലെ തന്നെ ഈ പ്രോബ്ലം ഇന്നും വളരെ പ്രബലമായിട്ട് നിൽക്കുകയാണ്. അതാണ് ഈ വിഷയം ഇന്ന് ഞാൻ പ്രസംഗിക്കുവാൻ കാരണം. ഈ വിഷയം തിരഞ്ഞെടുത്ത് ഇതിന്റെ നിജസ്ഥിതി എന്താണെന്ന് ലോകത്തെ അറിയിക്കുവാൻ ഞാൻ ഇത് സംസാരിക്കാൻ ഇന്ന് അതാണ് കാരണം. ഇന്ന് ആരാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ സുവിശേഷം പ്രസംഗിക്കുന്നത്? ആരാണ് കർത്താവിന്റെ ക്രൂശും കാൽവറിയിലെ രക്ഷണ പ്രവൃത്തിയും പ്രസംഗിക്കുന്നത്? ആരാണ് വേറൊരു കൂതാശയിലും അല്ല കർത്താവിന്റെ ക്രൂശിലൂടെ ഒഴുകിയ രക്തത്താലാണ് ഇന്ന് നാം വീണ്ടെടുക്കപ്പെടുന്നതെന്ന് പ്രസംഗിക്കുന്നത്? ഇന്ന് ആരാണ് ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളും പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളും പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന സുവിശേഷം പ്രസംഗിക്കുന്നത്? ശാന്തമായിട്ട് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുവാൻ ഞാൻ നിങ്ങളോട് വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. എന്നാൽ ഇന്ന് ആരാണ് സത്യത്തിൽ വേറൊരു യേശുവിനെ അല്ലെങ്കിൽ വേറൊരു സുവിശേഷം പ്രസംഗിക്കുന്നത് കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതാണ് ക്രൂശിൽ വിശ്വസിച്ചാലും വേറെ ചിലതും കൂടെ ഒക്കെ ചെയ്യണം, അല്ലാതെ സഭയിൽ അംഗത്വമില്ല, അല്ലാതെ തിരുവത്താഴത്തിൽ പങ്കെടുക്കുവാൻ കഴിയത്തില്ല എന്ന് പഠിപ്പിക്കുന്നത് ആരാണ്? ആരാണ് ഞങ്ങൾ രാജകീയ പുരോഹിത വർഗമാണ്, ഞങ്ങളെ വെട്ടി നല്ല ഒലിവായി ഇസ്രായേലിനോട് ചേർത്ത് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുകയാണ്, അതിലൂടെ ഇസ്രായേലിന്റെ അനുഗ്രഹങ്ങൾ മുഴുവൻ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുവാണെന്ന് പറയുന്നത് ആരാണ്? ഇന്ന് ക്രിസ്തീയ ഗോളം മുഴുവനും ഇതിൽ, ക്രിസ്തീയ ഗോളത്തെ മുഴുവനും ഈ ഒരു ഉപദേശം വിഴുങ്ങിയിരിക്കുക, ഈ ഒരു തെറ്റായ ഉപദേശം, ഇതിനെ തെറ്റായി മനസ്സിലാക്കിയിരിക്കുക. പോട്ടെ, അത് നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ആരാണ് യഹൂദിയ മശിഹായുടെ ഉപദേശം പഠിപ്പിച്ച് മണവാട്ടി സഭയുടെ ഭാഗമാണെന്ന് വിശ്വസിച്ച് ആ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി നോക്കി പാർക്കുന്നത്? ആരാണ് യഹൂദന്റെ വാഗ്ദത്തമായ ലോകത്തിലെ ആയിരം ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടി നോക്കി പാർക്കുന്നത്? ഉത്തരം ഞാൻ നിങ്ങൾക്ക് തന്നെ വിടുന്നു. വാദിയെ പ്രതിയാക്കുക എന്ന് പറയുന്നതിന്റെ ഉത്തമ ഉദാഹരണം, ക്ലാസിക് എക്സാമ്പിൾ, അതാണ് ഈ വേറൊരു യേശുവിനെ നിങ്ങൾ പ്രസംഗിക്കുന്നു എന്ന് പറയുന്നത്. ഞാൻ ആ ഭാഗം അവിടെ വിടുന്നു. അടുത്ത 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവ്, വേറൊരു സുവിശേഷം, ഇതെന്താണെന്ന് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവ് ഇതെന്താണ്? അപ്പോസ്തലനായ പൗലോസ് പ്രസംഗിച്ച സുവിശേഷം വിശ്വസിക്കുന്ന ഏവർക്കും പരിശുദ്ധ ആത്മാവിനെ ലഭിക്കുന്ന സുവിശേഷമാണ് പൗലോസ് പ്രസംഗിച്ചത്. അതാണ് പോൾ പ്രസംഗിക്കുന്ന കൃപയുടെ സുവിശേഷത്തിന്റെ ഒരു മെയിൻ പ്രത്യേകത. ഇവിടെ പഴയ നിയമത്തിലെ പോലെയോ സ്വർഗരാജ്യം എന്ന പദ്ധതിയിലെ പോലെയോ കാത്തിരിപ്പിന്റെ ഒന്നും ആവശ്യമില്ല. വിശ്വസിച്ചാൽ അന്നേരം പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കുകയാണ്. പരിശുദ്ധാത്മാവിനാൽ നമ്മളെ മുദ്രയിടുകയാണ്. എന്നെ ശ്രദ്ധിച്ച് കേൾക്കുക. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 13-14 വാക്യങ്ങൾ അതിങ്ങനെ നമുക്ക് ഉറപ്പു തരികയാണ്. അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. അതായത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറിയിലെ രക്തത്താൽ നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള ആ സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തു കഴിയുമ്പോൾ തന്റെ സ്വന്തം ജനത്തിനു വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന അവകാശത്തിന്റെ ആചാരം, അതായത് ആ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ മുദ്രയിടുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇത് നാം വിശ്വസിച്ചു കഴിയുമ്പോൾ ദൈവം നമ്മളെ മുദ്രയിടുകയാണ്. റോമാലേഖനം 8-ാം അധ്യായം 11-ാം വാക്യം അവിടെ പറയുകയാണ്, യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നുവെങ്കിൽ, യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവന്റെ അതേ ആത്മാവിനാൽ നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. പരിശുദ്ധ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുക. യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നുവെങ്കിൽ, മനസ്സിലായോ? ഇറ്റ് ഇൻ ഡ്വെൽസ് ഇൻ യു. 2 കൊരിന്ത്യർ 1:22 വേറെ നമുക്കൊരു അഷുറൻസ് തരിക, അവൻ നമ്മെ മുദ്രയിട്ടു. ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുവരിക്കുന്നു. ഈ അച്ചാരം എന്നൊക്കെ പറയുന്ന അഡ്വാൻസ് ആണ്, ഡൗൺ പേയ്മെന്റ്, വേറൊന്നുമല്ല. പരിശുദ്ധ ആത്മാവിനെ ഡൗൺ പേയ്മെന്റ് വെച്ച് ആ അഷുറൻസ് നമുക്ക് തന്നിരിക്കുക. കൊരിന്ത്യർ കഴിഞ്ഞ 1:12-13 ഇവിടെ പറയുകയാണ്, ഫോർ ബൈ വൺ സ്പിരിറ്റ് വി ആർ ഓൾ ബാപ്റ്റൈസ്ഡ് ഇൻ ടു വൺ ബോഡി. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരം എന്ന സഭയിലേക്ക് പരിശുദ്ധ ആത്മാവിനാൽ നമ്മളെ സ്നാനപ്പെടുത്തി ആ സഭയുടെ ഭാഗമാക്കി തീർക്കുക. ഫോർ ബൈ വൺ സ്പിരിറ്റ് വി ആർ ഓൾ ബാപ്റ്റൈസ്ഡ് ഇൻ ടു വൺ ബോഡി. അപ്പോസ്തല പ്രവൃത്തികൾ 19:2 പൗലോസ് എഫെസോസിൽ വന്നു കഴിയുമ്പോൾ അവിടെ ചിലരെ കണ്ടിട്ട്, അവിടുത്തെ ഒരു കൂട്ടായ്മ കണ്ടിട്ട് പൗലോസ് അവരോട് ചോദിക്കുക, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? വിശ്വസിച്ച് കഴിയുമ്പോഴേ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. അവരുടെ ആരാധന കണ്ടപ്പോൾ പൗലോസിന് മനസ്സിലായി ഇവർക്ക് സുവിശേഷം എന്താണെന്നോ കാര്യം എന്താണെന്നോ മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് അവരോട് ചോദിക്കുക, നിങ്ങൾ വിശ്വസിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? ഇല്ല. വിശ്വസിക്കുമ്പോഴേ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്ന സുവിശേഷമാ പൗലോസ് പ്രസംഗിക്കുന്നത്. ആ സുവിശേഷമാണ് ഗേറ്റ് മിനിസ്ട്രീസ് പ്രസംഗിക്കുന്നത്. മനസ്സിലാക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പൗലു പറയുകയാണ്, നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരാത്മാവ്, ഈ സുവിശേഷമല്ല വേറൊരാത്മാവ്, മറ്റ് സുവിശേഷങ്ങളാണ് വേറൊരാത്മാവ്. ഇത് പൗലോസ് പ്രസംഗിച്ച സുവിശേഷമാണ് ഗേറ്റ് മിനിസ്ട്രീസ് അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വിഷയത്തിൽ കൂടി നിങ്ങളോട് വെളിപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുന്നത്. മൂന്നാമത്തെ വിഷയം, നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷം. പൗലോസ് പറയുന്നത് ക്രൂസിന്റെ സുവിശേഷമാണ്. ക്രൂസിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയുമാകുന്നു. സ്വർഗരാജ്യത്തിന്റെ സുവിശേഷ പദ്ധതികളല്ല പൗലോസ് ഇവിടെ പ്രസംഗിക്കുന്നത്. പൗലോസ് പ്രസംഗിക്കുന്നത് ക്രൂസിന്റെ മഹത്വമാണ്. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്നുള്ള സുവിശേഷം, അതിലെ വിശ്വാസത്താലുള്ള രക്ഷയാണ് പൗലോസ് ഇവിടെ പ്രസംഗിക്കുന്നത്. അല്ലാതെ സ്വർഗരാജ്യത്തിന്റെ സുവിശേഷം പോലെ നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ എന്നുള്ള സുവിശേഷമല്ല. കർത്താവിന്റെ കാൽവറിയിൽ കൂടി ഒഴുകിയ രക്തത്താലുള്ള വിടുതലാണ് പൗലോസ് ഇവിടെ പ്രസംഗിക്കുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായച്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു എന്നുള്ള സുവിശേഷമാണ്. അവന്റെ രക്തം മൂലം പ്രായച്ചിത്തമാകുവാൻ പൗലോസ് പറയുന്നത് കൃപയാൽ ഈ വിശ്വാസത്താലുള്ള രക്ഷയാണ്. അതിനെ മാറ്റി മാനസാന്തരത്താലും ജലസ്നാനത്താലും പുണ്യപ്രവർത്തികളാലും ഒക്കെയാണ് രക്ഷ എന്ന് പറയുന്നതാണ് വേറൊരു സുവിശേഷം. ഇത് സഭാപിതാക്കന്മാർ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുള്ള പാരമ്പര്യം പറഞ്ഞുകൊണ്ട് ബ്ലെസ്സിങ്സ്, ഹീലിങ്സ്, വിടുതലുകൾ, ഡെലിവറൻസുകൾ, എന്തൊക്കെ ഡെലിവറൻസുകളാണെന്നറിയത്തില്ല. പ്രിയ സ്നേഹിത, റോമാലേഖനം 11 അധ്യായം അതിന്റെ 5-6 വാക്യങ്ങൾ വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുക. അങ്ങനെ ഈ കാലത്തിലും കൃപയാലുള്ള ഒരു തെരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. നമ്മൾ ഇന്ന് ആ ശേഷിപ്പാണ്. വി ആർ ദാറ്റ് റെംനന്റ്. കൃപയാലെങ്കിൽ പ്രവൃത്തിയാലല്ല, അല്ലെങ്കിൽ കൃപയല്ല. ഇത് രണ്ടും കൂടെ കൂട്ടിക്കുഴക്കി അല്ല നാം ചെയ്യേണ്ടത്. ഈ സത്യം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ദൈവം പൗലോസിനെ എന്തിനാണ് വിളിച്ചതെന്ന് അറിയാൻ മേലാത്തത് കൊണ്ടാണ്, തിരുവചനത്തെ റൈറ്റ്ലി ഡിവൈഡ് ചെയ്ത് പഠിക്കാത്തത് കൊണ്ടാണ്, പാരമ്പര്യം എന്ന ക്ഷുദ്രത്തിൽ മുങ്ങി മയങ്ങി മത്ത് പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഈ കൊറോണ കാലത്ത് പോലും അനേക ആയിരങ്ങൾ മരിച്ച് മൺമറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ സത്യം മനസ്സിലാക്കുവാനോ ഇത് പറഞ്ഞു കൊടുക്കുവാനോ ദൈവം എന്തിന് നമ്മെ വിളിച്ചുവെന്ന് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുവാൻ കഴിയാത്ത ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുന്നവരുടെ കണ്ണ് തുറക്കട്ടെ എന്ന് ഞാൻ വാസ്തവമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ വിഷയത്തിൽ കൂടി വേറൊരു യേശു, വേറൊരാത്മാവ്, വേറൊരു സുവിശേഷം എന്താണെന്ന് നിങ്ങൾക്കൊരു ഏകദേശ ഐഡിയ കിട്ടി എന്ന് ഞാൻ കർത്താവിൽ ആശിക്കുന്നു. അത് നിങ്ങളെ സത്യത്തിൽ നടക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന ക്രിസ്തീയ സഭയുടെ വിളിയെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ അറിയുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ thegateministries.net എന്ന വിലാസത്തിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിച്ചാട്ട് നിറയെ ഇൻഫർമേഷനുകൾ, നിറയെ ഉപദേശങ്ങൾ, നിറയെ ദൈവിക സത്യങ്ങൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുവാനായിട്ട് കഴിയും. അല്ല, ഞങ്ങളോടൊപ്പം ഈ സത്യസുവിശേഷം ലോകത്തെ അറിയിക്കുവാൻ താങ്കൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളെ thegateministriesofficial@gmail.com എന്ന വിലാസത്തിൽ ഞങ്ങളുമായി ബന്ധപ്പെടാട്ട്. കർത്താവിന്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. Maranatha, grace be with you.